റേഡിയോ ഏഷ്യ 27-ന്റെ നിറവിൽ
ബി പോസിറ്റീവ് വിത്ത് രമേഷ് പയ്യന്നൂർ ആൻഡ് എനർജി പാക്ഡ് ഡ്രൈവ് ടൈം ഷോ.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ബി പോസിറ്റീവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ബി പോസിറ്റീവിൽ ഇനി നമ്മളൊപ്പം ഒരു അതിഥി ചേരുകയാണ്. അതിഥിയായി ചേരുന്നത് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അനീസ് വലിയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അനീസ് വലി.
ഗുഡ് മോർണിംഗ്.
വിഷാദ രോഗം, വിഷാദരോഗത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മനോരോഗങ്ങളിലെ ജലദോഷം എന്ന് വിഷാദരോഗത്തെക്കുറിച്ച് പറഞ്ഞു കണ്ടു. അത് ഏത് പ്രായത്തിലും കാണുന്നു എന്നും പറയുന്നു. അതെ, അത് വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചയോളം നിലനിൽക്കും. അതുകൊണ്ടാണോ ഈ പിന്നെ മനോരോഗങ്ങളിലെ ജലദോഷം എന്ന് പറയുന്നത്?
രണ്ടാഴ്ച നിലനിൽക്കുന്നല്ല, രണ്ടാഴ്ചയ്ക്കുള്ള സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഡിപ്രഷൻ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുള്ളൂ.
അല്ല, ഇത് ആർക്കും വരാം എന്നുള്ളത് കൊണ്ടും ജലദോഷം അങ്ങനെ അങ്ങനെ പറയുന്നത്?
അതോ ആ ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ പറയുന്നത്, ആർക്കും വരാം, ഒരു പ്രത്യേക ഒരു ഏജ് ഒരു കാര്യങ്ങളൊന്നും ഇല്ല, ഏജിന്റെ ഒരു ബാർകോഡൊന്നും ഇല്ല അതിന്. ഏതാളുകൾക്കും വരാം, പക്ഷെ കൂടുതലും വരുന്നത് ഒരു മിഡിൽ ഏജ് ആളുകളിലാണെന്നേ ഉള്ളൂ. പക്ഷെ കുട്ടികളിലടക്കം ഇപ്പോൾ ഡിപ്രഷൻസ് ധാരാളം കാണുന്നുണ്ട്, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിലൊക്കെ.
എന്താണ് ഇങ്ങനെ ഒരു ഡിപ്രഷൻ വരാനുള്ള കാരണം? എന്താണ്
അതിന്റെ മെക്കാനിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളാണ് നമ്മളെ മൂഡിനെ നിയന്ത്രിക്കുന്നത്. അതിനുള്ള സെറട്ടോണിൻ എന്ന് പറഞ്ഞ കെമിക്കലിന്റെ ഡിഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിപ്രഷൻ വരുന്നത്, സെറട്ടോണിൻ. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ചില ആന്റി ഡിപ്രഷൻസ് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. പക്ഷെ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ, നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുടെ വേർപിരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണങ്ങളോ എന്തെങ്കിലും പരാജയങ്ങളോ ബിസിനസ് ഫെയിലിയറോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിപ്രഷന്റെ ഭാഗമായിട്ട് ഒരു ഡിപ്രഷൻ മൂഡ് ഉണ്ടാവാം. പക്ഷെ അത് ഡിപ്രഷൻ ആയിക്കൊള്ളുന്നില്ല. ഡിപ്രഷൻ ആവണമെന്നുണ്ടെങ്കിൽ, ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 15 ദിവസമെങ്കിലും സിംപ്റ്റംസ് നിലനിൽക്കണം. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട സിംപ്റ്റമാണ് നമുക്കൊരു സന്തോഷമില്ലായ്മ, വളരെ പ്രസരിപ്പോടുകൂടി നടന്നിരുന്ന ആള് ഇപ്പോ പ്രസരിപ്പില്ലായ്മ, ഇപ്പോ എല്ലാത്തിനും ഒരു മൂടിയായിട്ട് നിൽക്കുക, മാറി നിൽക്കുക, എന്തെങ്കിലും ഫംഗ്ഷനും മറ്റതൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറി നിൽക്കുക, ബന്ധുക്കളോ ഫ്രണ്ട്സുകളോ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു ഉൾവലിയൻ, ആളുകളോട് സംസാരിക്കാൻ
ഇങ്ങനെ. വിഷാദരോഗം വരുന്നവർക്ക് വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? വേറെ എന്തെങ്കിലും
ഉണ്ടാവാം, പക്ഷേ ചിലതിന് ചില ആളുകൾക്ക് ഈ ഡിപ്രഷനുള്ള ആളുകൾക്ക്, ഇപ്പൊ കാർഡിയോളജി പ്രോബ്ലം ഉള്ള ആളുകൾക്കൊക്കെ ഈ ഡിപ്രഷനെ കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി കൂടുതൽ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പല കാർഡിയോളജി പ്രശ്നങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് കാർഡിയോളജിസ്റ്റ് ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇന്റേണൽ ടെൻഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാൻസസിനെ ഒന്നുകൂടി മൂർജിച്ചു കൊടുക്കാൻ ചാൻസസ് ഉണ്ട് ഇങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ.
ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ എന്തെങ്കിലും സംഗതി കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡള്ളാവും. അപ്പൊ അവര് അതിനെ കുറിച്ച് തന്നെ ഓർത്ത് ഒരു ദിവസം മുഴുവൻ വളരെ മൂഡൌട്ടായിരുന്ന് ഒന്നിലും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പറയുന്നത് കേൾക്കാം. അതാണ് ചോദിച്ചത്, നമ്മുടെ കാഴ്ചശക്തി അല്ലെങ്കിൽ കേൾവി ശക്തി അല്ലെങ്കിൽ ഓർമ്മശക്തി, അങ്ങനെ ഇതിൽ ഏതിനെയൊക്കെ ബാധിക്കുമോ ഇത് ഈ വിഷാദരോഗം?
അങ്ങനെ കാഴ്ചശക്തിനെ ഒന്നും ബാധിക്കാറില്ല, പക്ഷെ നമുക്ക് ചിലരുടെ പ്രതിരോധ ശക്തി കുറവുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു പോകാനുള്ള ചില ആളുകൾക്ക് അതിനൊരു കപ്പാസിറ്റി, ഇൻബോൺ കപ്പാസിറ്റി ഉണ്ടാവും, അവരതിനെ ഓവർകം ചെയ്തു പോകും. എത്ര ഫൈനാൻഷ്യലി പ്രശ്നമുള്ള ആളുകൾക്ക്, സാമ്പത്തിക പ്രശ്നമുള്ള ആളുകൾക്ക് ജോലി പരാജയങ്ങളൊക്കെ വന്നാൽ പോലും അതിനെ അതിജീവിക്കുന്ന ഇത്ര ആളുകൾ നമുക്കറിയാം. പക്ഷെ ചില ആളുകൾക്ക് അതിന് സാധിക്കാതെ വരുമ്പോഴാണ് ഈ ഡോക്ടറുടെ സഹായവും അല്ലെങ്കിൽ വല്ല മെഡിക്കേഷന്റെ സഹായം ഒക്കെ ആവശ്യം വരുന്നത്. അത് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ അവരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോയേക്കാം. ഒരു സിവിയർ ഡിപ്രഷന്റെ കണ്ടീഷൻസിലാണ് നമുക്ക് ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ വരാറ്. അത് സിവിയർ ഡിപ്രഷനിലാണ്. ഒരു മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ മൂന്ന് കണ്ടീഷൻ ഉണ്ട് ഡിപ്രഷന്. നമുക്ക് അതിനെ മൂന്നായിട്ട് തിരിക്കാം. അതില് ഈ മൈൽഡ് മോഡറേറ്റിലൊക്കെ, മൈൽഡ് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല, മോഡറേറ്റിലൊക്കെ നമുക്ക് ഒരു സൂയിസൈഡ് ഐഡിയേഷൻ ഒക്കെ ഉണ്ടാവും. അതായത് ജീവിക്കേണ്ട, വരയ്ക്കുന്ന ഒരു താല്പര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു അങ്ങനെ ഒരു ഒന്നിനും ജീവിക്കണ്ട എന്നുള്ളൊരു ഒരു മനസ്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ സിവിയർ ഡിപ്രഷനിൽ വരുമ്പോ അത് ആക്സിലേക്ക് വരാം. അപ്പോ അത് വളരെ സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഏതൊക്കെ മിനിറ്റിലൊക്കെ ചിലപ്പോൾ ചെയ്യും, അപ്പോഴത്തെ അവരുടെ അസ്വസ്ഥതയുള്ള മനസ്സ് അങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്.
ഇപ്പൊ ഒരു തവണ വിഷാദ രോഗത്തിന് അടിമയ ആൾക്കാർക്ക് അത് ജീവിതകാലം മുഴുവൻ നിരന്തരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ?
ഇല്ല, അത് തെറ്റായ ധാരണയാണ്. സാധാരണഗതിയിൽ ഡിപ്രഷന്റെ തുടക്കത്തിൽ കിട്ടുകയാണെങ്കിൽ സാധാരണഗതിയിൽ പറയുന്ന ട്രീറ്റ്മെന്റ് 1 ഇയർ ട്രീറ്റ്മെന്റ് ആണ്. ചിലർക്ക് 1 ഇയറിൽ നിർത്താൻ പറ്റാത്തവർക്ക് ചിലപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞാലും ചിലപ്പോൾ 1 or 2 or 3 ഇയറിലൊക്കെ നിർത്താറുണ്ട് ഇഷ്ടംപോലെ കേസുകൾ. പക്ഷെ ചില കേസുകൾക്ക് രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ റെക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയാം, റെക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ. അങ്ങനെ 2-3 പ്രാവശ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ കുറച്ച് ലോങ് ടൈം കഴിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ലൈഫ് ലോങ് എന്ന് പറയുന്നത് അവസാനത്തെ ചാൻസ് ആയിട്ടേ പറയുന്നുള്ളൂ, അങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല.
ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ പലപ്പോഴും വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കാറ് പതിവാണ്. ഈ വിഷാദ രോഗം വരുന്ന ആൾക്കാർ, നേരത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
അല്ല, നമ്മൾ അതിന്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ ബന്ധുക്കാരെ അല്ലെങ്കിൽ സ്വന്തം ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ അവരത് അറിയുകയാണെങ്കിൽ അവരതിനെ ഒന്ന് അവരെ സപ്പോർട്ടീവായിട്ട് നമ്മളൊരു കൗൺസിലിംഗ്, ഇത് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് ഒരു കൗൺസിലിംഗിലൂടെ നമുക്ക് അവരെ മൈൻഡ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ അങ്ങനത്തെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പ്രിലിമിനറി കാര്യം ഇത്തരം കാര്യങ്ങളാണ്. അതിനുശേഷം മാത്രമാണ് മെഡിക്കേഷൻ കൊടുക്കുന്നത്. മെഡിക്കേഷൻ നമ്മൾ തുടക്കത്തിലേ ആർക്കും അഡ്വൈസ് ചെയ്യാറില്ല. മെഡിക്കേഷൻ കൊടുക്കുമ്പോ എന്താ ചെയ്യാ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് കിട്ടുന്നുള്ളതാണ്. അത് ചെറിയൊരു പ്രശ്നം അതിനെ വലിയൊരു പ്രശ്നമായിട്ട് അയാൾക്ക് തോന്നാതിരിക്കുക എന്നുള്ളതാണ് ആ മെഡിക്കേഷന്റെ ഡ്യൂട്ടി. അതായത് ഈ സെറട്ടോണിൻ കെമിക്കൽ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് കുറച്ച് മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തിനു തരണം ചെയ്യാനുള്ള ഓക്കെ, അത് എന്തിന്റെ ആയിക്കോട്ടെ എന്നുള്ളൊരു മനസ്സ് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടെ ചില കൗൺസിലിംഗ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സുകളുടെ കൂട്ടുകാരുടെ ഒക്കെ ഒരു ഇടപഴകൽ കൂടുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര
മാറ്റമുണ്ടാവും അല്ലേ. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ തുടക്കത്തിൽ നമുക്കിത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇവർക്ക് വിഷാദ രോഗമുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഡിപ്രഷൻ ഉണ്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
അതാണ് അവര് ഇപ്പൊ നിങ്ങളെ ഓഫീസിൽ രമേശ്ജിയുടെ ഓഫീസിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ദിനംപ്രതി ചെയ്യുന്ന പ്രവൃത്തികൾ, അദ്ദേഹം റുട്ടീനായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ തെറ്റുകൾ സംഭവിക്കുകയും ഓർമ്മക്കുറവ് പ്രശ്നങ്ങൾ സംഭവിക്കുക, അതുപോലെ അയാൾ വളരെ ആക്റ്റീവായി ചെയ്തുകൊണ്ടിരുന്ന ആ വർക്കിന് ഒരു മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിട്ടും ഇയാൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് ഡിവേറ്റ് ചെയ്ത് പോവാന്ന്. ആ സമയമാണ് ശരിക്കും ഐഡിയസ്
ടൈം.
ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും ചെറിയ വ്യത്യസ്തമായിട്ട് ഓടുമ്പോൾ, അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ രമേശിനോട് ചോദിക്കാണ് എന്താ ഒരു മൂഡ് ഔട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ എക്സ്പ്ലനേഷൻ വരും, ആ ചെറിയൊരു പ്രശ്നം ഉണ്ടായി നാട്ടിൽ അത് കഴിഞ്ഞു ഓക്കെ, അത് ഓക്കെ സാധാരണയാണ് നോർമലാണ്.
പക്ഷെ
അത് പെർസിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുകയാണ്, 2-3 ആഴ്ച ആയിട്ട് ഒരു ഡെൽ ആയിട്ട് പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മൈൻഡിന് അത് മാഞ്ഞു പോകുന്നില്ല നടത്തും. അപ്പോഴാണ് നമ്മളൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ടത്. ഒന്നോ രണ്ടോ ദിവസം നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്നെ സംഭവിക്കുക, എന്തെങ്കിലും ഒരു വേർപിരിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സങ്കടം. പക്ഷെ അത് ഓവർകം ചെയ്ത് പോവാണ് സാധാരണ പതിവ്. പക്ഷെ അത് നിലനിൽക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്.
ഇത് എപ്പോഴാണ് ഒരു ഡോക്ടറുടെ സപ്പോർട്ട് എടുക്കേണ്ടത്?
അത് ഇത്തരം പ്രശ്നങ്ങളിൽ അതിൽ വിട്ടുകളായിട്ട് വരുമ്പോൾ ഒരു ഡോക്ടർ ഒപ്പീനിയൻ തേടണം. ഡോക്ടറെ അടുത്ത് വന്നാൽ പോലും അതൊരു 15 days ആ സിസ്റ്റംസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഡിപ്രഷൻ എന്ന് പറയുകയും അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പൊ അത് വരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും, ഒന്ന് ഇത് നോക്കാൻ പറയും. കാരണം ഡിപ്രസ്ഡ് മൂഡ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ചിലപ്പോൾ പഴയ കണ്ടീഷനിലേക്ക് തന്നെ മാറി എന്ന് വരാം.
താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ശനിയാഴ്ച വരെ ഇവിടെ ഉണ്ടാവും അല്ലേ, യു എയിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ അനീസ് അലിയാണ്. കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹം ശനിയാഴ്ച വരെ ഷാർജയിൽ അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാകും. നിങ്ങൾക്ക് വിളിക്കാം 050-970-1406 എന്ന നമ്പറിൽ, 050-970-1406. 050-970-1406 ഈ നമ്പറിൽ വിളിച്ചാൽ ഡോക്ടർ അനീസ് അലിയുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.